إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم أشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمانة بطا ستي بشواسي غلائي ستي بشواسي نغلائي نوح عليه السلام أول الرسل ونامة رسول أي الله تعالى نيوغي شتر الله رسول صلى الله عليه وسلم نوح عليه الصلاة والسلام آدم അലൈഹിസ്സലാമാണ് ഒന്നാമത്തെ നബിയെങ്കിൽ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കൾ തൗഹീദിലായിരുന്നു. പിന്നീട് പത്ത് നൂറ്റാണ്ടുകൾക്ക് ശേഷം, പത്ത് തലമുറകൾക്ക് ശേഷം തൗഹീദിന് ഘടകവിരുദ്ധമായിട്ടുള്ള ശിർക്ക് അവിടെ സംഭവിക്കുകയും നൂഹ് അലൈഹിസ്സലാമിനെ ഒന്നാമത്തെ റസൂലായി അള്ളാഹു തആല നിയോഗിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിച്ച എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ നൂഹ് അലൈഹിസ്സലാം 950 വർഷമാണ് അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചത്. അതുപോലെ തന്നെ ശിർക്കിനെ എതിർത്തുകൊണ്ട് 950 വർഷം ദഅ്‌വ നടത്തി നൂഹ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ മകൻ, ഒരു മകൻ കാഫിറായിരുന്നു, അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ല എന്നുള്ളത് നമ്മൾ ചരിത്രത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അതിലേക്ക് ആ വിഷയം പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നൂഹ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന് സാലിഹായ ഒരു നല്ല മകൻ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സാലിഹായ മകന് അദ്ദേഹത്തിന് മരണം ആസന്നമായപ്പോൾ നൽകിയിട്ടുള്ള വസിയ്യ ഉപദേശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹു പറഞ്ഞുകൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന നബിയല്ലാഹി നൂഹൻ അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം لما حضرته الوفاة അദ്ദേഹത്തിന് മരണം ആസന്നമായപ്പോൾ, അദ്ദേഹം മരിക്കാറായപ്പോൾ അദ്ദേഹം തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, قال لابنه അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞു, ഇന്നി ഖാസുന അലൈക الوصية, ഞാൻ നിന്നോട് ഒരു ഉപദേശം വസിയത്ത് പറയാൻ പോവുകയാണ്. നിന്നോട് ഞാൻ എന്റെ ഈ മരണം ആസന്നമായിരിക്കുന്ന വേളയിൽ ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ ഉപദേശിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നൂഹ് അലൈഹിസ്സലാം തന്റെ മകന്, തന്റെ സാലിഹായ മകന് നൽകുന്ന ഉപദേശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. നൂഹ് അലൈഹിസ്സലാത്തു വസല്ലം പറഞ്ഞു, ആമുറുക ബിസ്നതൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, വഅൻഹാക അനിസ്നതൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിനക്ക് വിരോധിക്കുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസല്ലം തന്റെ മകന് രണ്ട് കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നു, രണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യം കൽപ്പനാ രൂപത്തിലും, രണ്ട് കാര്യങ്ങൾ ചെയ്യരുത് എന്ന വിരോധ രൂപത്തിലും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ വസിയത്ത് നടത്തുകയാണ്, അദ്ദേഹത്തിന് ആ മകന് വസിയത്ത് കൊടുക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി, ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, തന്റെ മകനോട് ആ അവസാന സമയത്ത് 950 വർഷം തൗഹീദിലേക്ക് ദഅവ നടത്തി, ശിർക്കിനെ ശക്തമായി എതിർത്തുകൊണ്ട് 950 വർഷം കഴിച്ചുകൂട്ടിയ ദഅവ നടത്തിയ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹത്തിന്റെ മരണസമയത്തും തന്റെ മകനോട് പറയാനുള്ള കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ മുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കാര്യമാണ് ഒരു കാര്യമായി ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത്. അത്രയും പ്രാധാന്യമുണ്ടതിന്. അതുകൊണ്ടാണ് 950 വർഷം ദഅവ നടത്തിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് സംബന്ധിച്ചു തന്നെയാണ് മരണസമയത്തും തന്റെ മകനോട് ഉപദേശിക്കാനുള്ളത്. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശ്രേഷ്ഠത പറഞ്ഞു. ഫഇന്ന സമവാതി സബ്അ വൽ അർദീന സബ്അ ലൗ വുളിഅത് ഫീ കിഫത്തിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം പഠിപ്പിക്കുകയാണ്. ഏഴ് ഭൂമികൾ, ഏഴ് ആകാശങ്ങൾ ഒരു തുലാസിന്റെ ഒരു തട്ടിലും, അതുപോലെ തന്നെ വുളിഅത് ലാ ഇലാഹ ഇല്ലല്ലാഹ ഫീ കിഫത്തിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ മറ്റൊരു തട്ടിലും വെച്ചാൽ, റജഹത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഖനം തൂങ്ങുക എന്ന് നൂഹ് അലൈഹിസ്സലാം തന്റെ മകനെ ഉപദേശിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശ്രേഷ്ഠത പറഞ്ഞു. രണ്ടാമത്തെ കാര്യമായി അടുത്ത ഭാഗത്ത് നൂഹ് അലൈഹിസ്സലാം ഉപദേശിക്കുന്ന കാര്യം, വആമുറുക വസുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള കാര്യമാണ് ഞാൻ നിന്നോട് രണ്ടാമതായി കൽപ്പിക്കുന്ന കാര്യം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത് അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഞാൻ അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുന്നു എന്നുള്ള അർത്ഥം വരുന്ന ആ മഹത്തായ ദിക്ർ, അത് നീ മുറുകെ പിടിക്കണം എന്നുള്ള കാര്യമാണ് രണ്ടാമതായി നൂഹ് അലൈഹിസ്സലാം തന്റെ മകനോട് കൽപ്പിച്ചിട്ടുള്ള കാര്യം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ആ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ഫഇന്നഹാ സ്വലാതു കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും എല്ലാ സൃഷ്ടികളുടെയും സ്വലാത്താണത്, അള്ളാഹുവിന് അവർ കൊടുക്കുന്ന ഇബാദത്താണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള വചനം. എല്ലാ സൃഷ്ടികളും നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെയുള്ള ഹയവാനാത്തുകൾ, ജീവികളാകട്ടെ, അതുപോലെ തന്നെ ജമാദാത്തുകൾ, എല്ലാ ജീവനില്ലാത്ത വസ്തുക്കളാകട്ടെ, അതുപോലെ തന്നെ നബാതാത് സസ്യങ്ങളാകട്ടെ, എല്ലാം ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുന്നുണ്ട്. എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഹദീസിൽ പരാമർശിച്ചിട്ടുള്ള കാര്യം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ സൃഷ്ടികളുടെയും സ്വലാത്താണത്, അവരുടെ പ്രാർത്ഥനയാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെയുള്ള എല്ലാ സൃഷ്ടികളും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സൂറത്തുൽ ഇസ്രായിലെ 44-ാമത്തെ വചനത്തിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, ഏതൊരു വസ്തുവാകട്ടെ അവരൊക്കെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്തുന്നു, പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സൂറത്തുൽ ഇസ്രായിൽ. എല്ലാ സൃഷ്ടികളും, ഇവിടെയുള്ള കല്ലും അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റു എല്ലാ സൃഷ്ടികളും ഒക്കെ അള്ളാഹുവിനെ തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അള്ളാഹു തന്നെ പറഞ്ഞു, വലാക്കിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, എങ്ങനെയാണ് അവർ തസ്ബീഹ് നടത്തുക എന്നുള്ളത് നിങ്ങൾക്ക് തിരിയൂല, നിങ്ങൾക്കത് മനസ്സിലാവുകയില്ല. ഇവിടെയുള്ള കല്ലെങ്ങനെ തസ്ബീഹ് നടത്തുന്നു, ഇവിടെയുള്ള മരങ്ങൾ എങ്ങനെ തസ്ബീഹ് നടത്തുന്നു, ഇവിടെയുള്ള ഒരു പാറ അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുന്നുണ്ട്, ഇവിടെയുള്ള എല്ലാ സൃഷ്ടികളും തസ്ബീഹ് നടത്തുന്നുണ്ട്, ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ എല്ലാ ജീവജന്തുക്കളുമൊക്കെ അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുന്നുണ്ട്. വലാക്കില്ലാത്ത തഹൂന തസ്ബീഹഹും, എങ്ങനെയാണ് അവർ തസ്ബീഹ് നടത്തുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല എന്ന് സൂറത്തുൽ ഇസ്രായിലെ 44-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ കാര്യമായി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിച്ചിട്ടുള്ളത്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അൻഹാക, രണ്ട് കാര്യം ഞാൻ നിന്നോട് വിരോധിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതിൽ ഒന്നാമത്തേത് അൻഹാക അനി ശിർക്ക്, ശിർക്കിൽ നിന്ന് ഞാൻ നിന്നോട് വിരോധിക്കുന്നു, ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. വൽ ഖിബ്ർ, അതുപോലെ തന്നെ അഹങ്കാരം, അഹങ്കാരവും ശിർക്കും ഞാൻ നിനക്ക് വിരോധിക്കുന്നു എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം രണ്ട് കാര്യങ്ങൾ കൽപ്പിച്ചു, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റൊന്ന് സുബ്ഹാനല്ലാഹി വബിഹംദി. രണ്ട് കാര്യങ്ങൾ വിരോധിച്ചു, അതൊന്ന് ശിർക്ക്, മറ്റൊന്ന് കിബർ. ഇതാണ് സഹോദരങ്ങളെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം ശിർക്കിന്റെ അപകടം, ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമാണ്, തൗഹീദിൽ അടിയുറച്ചു നിൽക്കണം എന്നുള്ള കാര്യമാണ്. 950 വർഷം രാവും പകലും ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിച്ച് ശിർക്കിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ച ദഅ്‌വ നടത്തിയ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മരിക്കാൻ കിടക്കുമ്പോഴും തന്റെ മകനോട് പറയാനുള്ള കാര്യം ഇതാണ്, തന്റെ സാലിഹായ മകനോട് ഉപദേശിക്കാനുള്ള കാര്യം ഇതാണ്, നീ തൗഹീദിൽ അടിയുറച്ചു നിൽക്കണം, ശിർക്ക് നിന്നിൽ സംഭവിക്കാൻ പാടില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അവസാന സമയത്തും അവർക്ക് അത് ഉപദേശിക്കാൻ തോന്നിയത്? അതിന്റെ തൗഹീദിന്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, തൗഹീദിന്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, ശിർക്കിന്റെ ഗൗരവം അപകടം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അമ്പിയാക്കന്മാർ പ്രത്യേകിച്ചും. അതുകൊണ്ടാണ് അവസാന സമയത്തും തന്റെ മക്കൾക്ക് കൊടുക്കാനുള്ള മഹത്തരമായിട്ടുള്ള ഉപദേശങ്ങളിൽ തൗഹീദിൽ അടിയുറച്ചു നിൽക്കണം, ശിർക്കൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് അവർ ഉണർത്തിയിട്ടുള്ളത്, ഉപദേശിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇതൊരു ചെറിയ വിഷയമല്ല. എന്നും എന്തിനാ തൗഹീദിനെ കുറിച്ച് പറയുന്നത്, എന്തിനാ ശിർക്കിനെ കുറിച്ച് താക്കീത് നൽകുന്നത് എന്ന് ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നിയേക്കാം. സഹോദരങ്ങളെ, ആ തൗഹീദ് ശരിയാവുക, ശിർക്കിൽ നിന്ന് പൂർണ്ണമായി മുക്തമാവുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രഥമമായ, ഏറ്റവും ആദ്യത്തെ ബാധ്യത എന്നുള്ളത് വീണ്ടും വീണ്ടും സഹോദരങ്ങളെ ഉണർത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയം എന്താണ്? എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നു, അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്നതിനുള്ള ഒരു കാരണമാണ് നമ്മൾ വിശദീകരിച്ചത്. പ്രാർത്ഥന എന്നുള്ളത്, ദുആ എന്നുള്ളത് ഇബാദത്താണ്. ആ ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ഏതൊരു സൃഷ്ടിയിലേക്ക് തിരിച്ചുവിട്ടാലും അത് ശിർക്കാണ്. ആ ശിർക്കിന്റെ അപകടങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചത്. ഒന്നാമത്തെ കാരണം അത് പറഞ്ഞു, നമ്മൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്താൽ അത് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നൽകുന്ന ഇബാദത്താണ്, അത് ശിർക്കാണ്. ആ ശിർക്കിന്റെ അപകടങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം റഹിമഹുള്ളാ പറഞ്ഞത് കാണാം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം വിശുദ്ധ ഖുർആനിൽ മുന്നൂറോളം തവണ വ്യത്യസ്തമായ ശൈലിയിൽ അള്ളാഹു സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ്. മുന്നൂറോളം തവണ അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ സ്ഥാപിച്ചിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം. വഅമ്മാ ഇഫ്റാദുല്ലാഹി ബിദ്ദുആ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ള കാര്യം. فَجَاءَ ذِكْرُهُ فِي نَحْوِ 300 مَوْضِعٍ مُنَوَّعًا, വ്യത്യസ്തമായ ശൈലിയിൽ മുന്നൂറോളം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ മുന്നൂറോളം സന്ദർഭങ്ങളിൽ അള്ളാഹു തആല അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും. ചില സന്ദർഭങ്ങളിൽ അള്ളാഹു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയും, അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന കാര്യം പഠിപ്പിക്കും. മറ്റു ചില സന്ദർഭങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കരുത് എന്ന് വിരോധ രൂപത്തിൽ പറയും. മറ്റു ചില സന്ദർഭങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ചാൽ ഉള്ള അപകടത്തെക്കുറിച്ച് പറയും. മറ്റു ചില സമയങ്ങളിൽ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന രൂപത്തിൽ പറയും. ഇങ്ങനെ വ്യത്യസ്തമായ ശൈലിയിൽ അള്ളാഹു തആല മുന്നൂറോളം തവണ സ്ഥാപിച്ചിട്ടുള്ള, വിശുദ്ധ ഖുർആനിൽ മുന്നൂറോളം തവണ സ്ഥാപിച്ചിട്ടുള്ള കാര്യമാണ് ഇഫ്റാദുല്ലാഹി തആല ബിദ്ദുആ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം. അള്ളാഹു കൽപ്പിച്ചു, فقال ربكم ادعوني استجب لكم, നമ്മൾ ധാരാളമായി കേട്ടിട്ടുള്ള ആയത്താണ്. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്നോട് ദുആ ചെയ്യണം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്നുള്ളത്. അള്ളാഹു സ്വന്തത്തോട് ദുആ ചെയ്യാനാണ് വിശുദ്ധ ഖുർആനിലൂടെ നീളം കൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു മറ്റൊരാളോട് ദുആ ചെയ്യണം, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്തോളൂ, അദ്ദേഹമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന് വിശുദ്ധ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. മറ്റു ഒരുപാട് ശ്രേഷ്ഠതകളുള്ള മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ മലക്കുകളെ കുറിച്ച് പറഞ്ഞു, ഒരിക്കൽ പോലും അവരോട് നിങ്ങൾ ദുആ ചെയ്തോളൂ എന്നുള്ള കാര്യം അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹു ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിനോട് മാത്രമാണ്. അള്ളാഹു തആല വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജീബ് ലക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വദ്ഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ ദുആ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനോട് ദുആ ചെയ്യാനാണ് വിശുദ്ധ ഖുർആനിലെ കൽപ്പനയുള്ളത്. അതുപോലെ തന്നെ അല്ലാഹു തആല സൂറത്തുൽ അഅ്റാഫിൽ പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്. അല്ലാഹുവിന്റെ നാമങ്ങളൊക്കെ മഹത്തരമായിട്ടുള്ള നാമങ്ങളാണ്, അല്ലാഹുവിന് മോശമായിട്ടുള്ള പേരുകളില്ല. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് നല്ല നാമങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞത്, ഫദ്ഉഹു ബിഹാ, ആ നാമങ്ങൾ മുഖേന അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അള്ളാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്, അത് മുഖേന നിങ്ങൾ മറ്റു സൃഷ്ടികളോട് വിളിച്ചു പ്രാർത്ഥിച്ചോളൂ എന്നല്ല പറഞ്ഞത്. ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിനോട് ആ നാമങ്ങൾ മുൻനിർത്തി, യാ റഹീം, യാ ജബ്ബാർ, യാ റബ്ബു, യാ ഹയ്യു, യാ ഖയ്യൂം, ഇങ്ങനെ അള്ളാഹുവിന്റെ സ്ഥിരപ്പെട്ട നാമങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാനാണ് അള്ളാഹുവിന്റെ കൽപ്പനയുള്ളത്. അള്ളാഹു കൽപ്പിച്ചതൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യാനാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്നു. ഇനി അള്ളാഹു വിരോധിച്ചു, അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല, അത് വമ്പിച്ച തിന്മയാണ് എന്ന രൂപത്തിൽ അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ള വചനം നമ്മൾ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിടത്തുനിന്നാണ് വിഷയം ആരംഭിച്ചത്. പള്ളികൾ അള്ളാഹുവിനുള്ളതാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല പറഞ്ഞത്, അള്ളാഹുവിന്റെ കൂടെ ഒരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹു വിരോധിച്ചു, അള്ളാഹുവിന് പുറമെ ഒരാളോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. സൂറത്തുൽ ഖസസിലെ 88-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, അള്ളാഹുവിന് പുറമെ മറ്റൊരു ഇലാഹിനെ, അള്ളാഹുവിന്റെ കൂടെ മറ്റൊരു ഇലാഹിനെ നീ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് സൂറത്തുൽ ഖസസിലൂടെ പറഞ്ഞു. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിൽ വിരോധിച്ചു അള്ളാഹു അല്ലാത്തയാളുകളോട് ദുആ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അള്ളാഹു അല്ലാത്തയാളുകളോട് ദുആ ചെയ്യൂല, അള്ളാഹുവോട് മാത്രം നമ്മൾ ദുആ ചെയ്യും. ഇനി നോക്ക് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ 100-ഓളം പ്രാർത്ഥനകളുണ്ട്. അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനയുണ്ട്, അതുപോലെ തന്നെ സാലിഹുകളായിട്ടുള്ള ആളുകളുടെ പ്രാർത്ഥനയുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, അങ്ങനെ അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥന നിരവധിയുണ്ട് വിശുദ്ധ ഖുർആനിൽ. അതുപോലെ തന്നെ സാലിഹുകളായിട്ടുള്ള ആളുകളുടെ പ്രാർത്ഥനയുണ്ട്, അസ്ഹാബുൽ കഹ്ഫിന്റെ പ്രാർത്ഥനയുണ്ട്, അതുപോലെ തന്നെ മറിയം അലൈഹിസ്സലാം അവരുടെ പ്രാർത്ഥനയുണ്ട്, ആസിയ റളിയല്ലാഹു അൻഹ അവരുടെ പ്രാർത്ഥനയുണ്ട്. ഒക്കെ അള്ളാഹുവിനോട് മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ 100-ഓളം പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ അതൊക്കെ റബ്ബിനോടാണ്, അള്ളാഹുവിനോടാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു. ഇന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ദിക്റുകളും ദുആകളുമാണ് പഠിപ്പിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ, ഇന്നത് വളരെ ലഭ്യമാണ് നമ്മൾക്ക്. അതിലുള്ള പ്രാർത്ഥനകളൊക്കെ അള്ളാഹുവിനോടാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യുള്ളൂ. അള്ളാഹു അല്ലാത്തവരോടൊരു തേട്ടം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുക സാധ്യമല്ല. പലപ്പോഴും പല ആളുകളും പ്രയാസഘട്ടങ്ങളിലാണ് അള്ളാഹു അല്ലാത്ത ആളുകളോട് തേടുക. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്, പക്ഷേ മക്കയിലുള്ള മുശ്രിക്കൾ അങ്ങനെയായിരുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രയാസഘട്ടങ്ങളിൽ അവർക്കറിയാം ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവർ അള്ളാഹുവിനോട് ആ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ചില അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് ജനങ്ങൾ തിരിയുക. എന്നാൽ അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കന്മാരുടെ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വെറുതെ കഥ പറയുക എന്ന ഉദ്ദേശത്തിലല്ല അള്ളാഹു തആല അത്തരം കഥകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, സംഭവ കഥകളായിരിക്കും അത്. ഒരിക്കലും ഇല്ലാത്ത കഥകൾ പറയുകയില്ല അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്തിനാണ് അവരുടെ സംഭവങ്ങൾ, അവരുടെ ചരിത്രങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്? അള്ളാഹു തആല ഒന്നും പറയാനില്ലാത്തത് കൊണ്ട്, വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ നടക്കുന്നത് കൊണ്ട് പറയുന്നതാണ്. ഒരിക്കലുമല്ല സത്യവിശ്വാസികൾ അങ്ങനെ വിശ്വസിക്കുകയില്ല. മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം, അദ്ദേഹത്തിൽ വലിയ മാതൃകയുണ്ട്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് തിരിയുന്നു, ശിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന അവർ മനസ്സിലാക്കണം അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം. സഹോദരങ്ങളെ, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം 18 വർഷമാണ് രോഗിയായി കിടന്നത്. 18 വർഷം, ഒന്നോ രണ്ടോ ദിവസങ്ങളല്ല, മാസങ്ങളല്ല, 18 വർഷം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇന്ന നബിയല്ലാഹി അയ്യൂബ അലൈഹിസ്സലാം, അയ്യൂബ അലൈഹിസ്സലാത്തു വസ്സലാം, ലബിസ ബിഹി ബലഉഹു 18 സന, അദ്ദേഹത്തിനുണ്ടായ പരീക്ഷണം, അദ്ദേഹത്തിനുണ്ടായ രോഗം. ആ രോഗത്തെക്കുറിച്ചൊക്കെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് കണ്ടാൽ ഇന്നൊരു പക്ഷെ അങ്ങനെയുള്ള രോഗമുള്ള ആളുകൾ ഒരു പക്ഷെ ഉണ്ടാവുകയില്ല. അത്രയും പ്രയാസമായിരുന്നു. ശരീരത്തിൽ കേവലം എല്ലുകൾ മാത്രമാകുമാറ് അദ്ദേഹത്തിന്റെ ശരീരം ആ ശോഷിച്ചു പോയിരുന്നു എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള 18 വർഷമാണ്. ഹദീസിൽ കാണാം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. അങ്ങനെ 18 വർഷം, സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം, 18 വർഷം രോഗക്കിടക്കയിൽ ആ രോഗിയായിക്കൊണ്ട് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം കിടന്നപ്പോ ആരോടാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ മുൻഗാമികളായി വന്നിട്ടുള്ള പ്രവാചകന്മാരോട് പ്രാർത്ഥിച്ചോ, ഇസ്തിഗാസ നടത്തിയോ? ഇല്ല. അയ്യൂബ് ഇസ് നാദാ റബ്ബഹു, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നു, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ റബ്ബിനോടാണ് പ്രാർത്ഥിച്ചത്, അന്നീ മസ്സനിയ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. 18 വർഷവും രോഗിയായി കിടക്കുമ്പോ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം, അന്നീ മസ്സനിയ ദുർറു, എനിക്ക് പ്രയാസം ബാധിച്ചിട്ടുണ്ട്, വഅൻത അർഹമുർ റാഹിമീൻ, നീയാണ് റഹ്മത്ത് ചെയ്യുന്നവരിൽ ഏറ്റവും റഹ്മത്ത് ചെയ്യുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹു ഒരു സന്ദർഭത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. 18 വർഷം ക്ഷമിച്ചു, സഹിച്ചു, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹു അല്ലാത്ത സൃഷ്ടികളിലേക്ക് നീങ്ങിയില്ല. അതാണ് നമ്മൾക്കതിലുള്ള പ്രധാനപ്പെട്ട പാഠം. ഇന്നാ വജദ്നാഹു സാബിറ, അല്ലാഹു തആല അദ്ദേഹത്തിന് ഷഹാദ നൽകി, അദ്ദേഹം 18 വർഷം ഒരു ചെറിയ ശിക്കായ പോലും അല്ലാഹുവിന്റെ പേരിൽ ആവലാതി പറഞ്ഞില്ല, ക്ഷമിച്ചു, സഹിച്ചു, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇന്നാ വജദ്നാഹു സാബിറ, അദ്ദേഹം ക്ഷമിക്കുന്നവനായിക്കൊണ്ടാണ്, അദ്ദേഹത്തെ സാബിറായിക്കൊണ്ടാണ് നാം കണ്ടെത്തിയത് എന്ന് അല്ലാഹു പറഞ്ഞു. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, അദ്ദേഹം എത്ര നല്ല അടിമയാണ് എന്ന് അല്ലാഹുവാണ് സഹോദരങ്ങളെ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞത്. ഒരു ചെറിയ അസുഖം വരുമ്പോഴേക്ക് ശിർക്കൻ കേന്ദ്രങ്ങളിലേക്കും അല്ലാഹു തആല വിലക്കിയിട്ടുള്ള കേന്ദ്രങ്ങളിലേക്കും പോകുന്ന നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ അത് മനസ്സിലാക്കണം, അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത്തരത്തിലുള്ള ചരിത്രങ്ങളിൽ നമുക്ക് പാഠമുണ്ട്. അവരൊക്കെ അങ്ങനെയുള്ള അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാകട്ടെ, ഇങ്ങനെയുള്ള അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനകളെല്ലാം അല്ലാഹുവിനോട് മാത്രമായിരുന്നു. അല്ലാഹു അല്ലാത്ത ഒരു സൃഷ്ടിയോട് പ്രാർത്ഥിച്ചതിന് നമ്മൾക്ക് വിശുദ്ധ ഖുർആനിൽ തെളിവ് കാണാൻ സാധ്യല്ല. മാത്രമല്ല, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞ കാര്യമാണ് സൂറത്തുൽ ജിന്നിലൂടെ, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് നീ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. വലാ ഉശ്രിക്കു ബിഹി അഹദ, അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് ഞാൻ അല്ലാഹു അല്ലാത്തവരോട് അല്ലാഹു ശിർക്ക് ചെയ്യുകയില്ല എന്നുള്ള കാര്യം, ഞാൻ ശിർക്ക് ചെയ്യുകയില്ല എന്നുള്ള കാര്യം നീ പ്രഖ്യാപിക്കണം. അല്ലാഹുവിൽ ഒരാളെയും പങ്ക് ചേർക്കുകയില്ല എന്നുള്ള കാര്യം നീ പ്രഖ്യാപിക്കണം. ഇന്നമ അദ്ഉ റബ്ബി, എന്റെ റബ്ബിനോട് മാത്രം. ഇന്നമ എന്നുള്ള പ്രയോഗം ഹസ്റിന് വേണ്ടിയിട്ടാണ് എന്ന് ഭാഷയറിയുന്നവർക്കറിയാം. അതെ, അല്ലാഹുവിനോട് മാത്രമായിരിക്കണം, എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹിനോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞ കാര്യമാണ് അല്ലാഹുവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നുള്ള കാര്യം. അതുകൊണ്ട് നമ്മളും അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. അല്ലാഹു അല്ലാത്ത സൃഷ്ടികളോട് നമ്മൾ ആവലാതി പറയുകയില്ല. നമ്മൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നു, അല്ലാഹുവിനോട് പറയുന്നു. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അല്ലാഹു അല്ലാത്ത ആളുകളോട് ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവന് ശിക്ഷയ്ക്ക് വിധേയനാകുമെന്ന് ശക്തമായ താക്കീത് കൊടുത്തു. അള്ള പറഞ്ഞു സൂറത്തു ശുഅറയിലെ 213 വചനത്തിൽ, ഫല തദ്ഉ മഅ അല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ ഇലാഹൻ ആഖർ, ഫല തദ്ഉ മഅ അല്ലാഹ് ഇലാഹൻ ആഖർ, അല്ലാഹുവിന്റെ കൂടെ മറ്റൊരു ഇലാഹിനെ നീ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ഫതകൂന മിനൽ മുഅദ്ദബീൻ, മുഅദ്ദബീൻ, അങ്ങനെ നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നീ ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. നീ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ചാൽ നിനക്ക് ശിക്ഷ കിട്ടും എന്ന് അല്ലാഹു തആല സൂറത്തു ശുഅറയിലൂടെ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യൂല, ശിക്ഷ കിട്ടുമെന്ന് അല്ലാഹു പറഞ്ഞതാണ്. സഹോദരങ്ങളെ, ഈ വിഷയം നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. പലപ്പോഴും പല കാരണങ്ങളാണ് പറയുക. എന്നാൽ ഈ പറയുന്ന അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന, അതിനവർ പ്രാർത്ഥന ദുആ എന്ന് പേരിടില്ല എങ്കിലും അവർ പറയുന്ന ചില കാരണങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട്. നേരിട്ട് അല്ലാഹുവിലേക്ക് സമീപിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സാധ്യമല്ലാത്ത കാര്യമാണ്. സഹോദരങ്ങളെ, അതവരുടെ അഖ്ലാനിയത്തൻ, അവർ അവരുടെ ബുദ്ധി കൊണ്ട് കണ്ടെടുത്ത ഒരു കാര്യമാണ്. സഹോദരങ്ങൾ, ഒരിക്കലും അല്ലാഹു എവിടെയും അത് പറഞ്ഞിട്ടില്ല. സൂറത്തുൽ ബഖറയിലെ 186 വചനത്തിൽ അല്ലാഹു പറഞ്ഞു, വൈദാ സഅലക ഇബാദി, എന്റെ അടിമകൾ, വൈദാ സഅലക ഇബാദി അന്നി, എന്നെ കുറിച്ച് എന്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ. എന്താ പറയാൻ പറഞ്ഞത്? അല്ലാഹു എന്നെക്കുറിച്ച് എന്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ നീ പറയണം, നീ ഇവിടെയുള്ള അമ്പിയാക്കന്മാരുണ്ട്, ഔലിയാക്കന്മാരുണ്ട്, അവരുമായി ബന്ധപ്പെട്ട് അവരോട് പറഞ്ഞ് അവർ എന്നോട് പറയട്ടെ എന്നാണോ പറഞ്ഞത്? അല്ല, പറഞ്ഞു, ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തുണ്ട്, ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം നൽകുമെന്നാണ് പറഞ്ഞത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. സഹോദരങ്ങൾ, എന്തുണ്ടെങ്കിലും നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ഇദാ തമന്നഹദുക്കും, നിങ്ങൾ ആഗ്രഹിച്ചാൽ, വല്ലതും നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഫലിയുക്തിർ, ആ ആഗ്രഹം നമ്മൾ അള്ളാഹുവിനോട് ധാരാളം ധാരാളമായി പറയട്ടെ. ഫൈന്നമാ യസ്അലു റബ്ബഹു, തന്റെ റബ്ബിനോട് അവൻ ചോദിക്കുന്നത്, എന്തും ചോദിക്കാം, അള്ളാഹുവിനോട് എന്തും ചോദിക്കാം. എത്ര തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും, എന്ത് തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും, ഒരിക്കലും ഈ ലോകത്തുള്ള ഒരു പടപ്പുകളിൽ പോലും പുറത്തു തരൂല. വലിയ വൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരും. അതുകൊണ്ട് എത്ര വലിയ പാപികളാണെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കീഴ്പ്പെട്ടാൽ, വിനയാനിതരായി അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ, അള്ളാഹു അവനെ സ്വീകരിക്കും എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനും ഹദീസും പറയുന്നത്. എന്നാൽ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകൾ, അഖ്ലാനിയത്തിന്റെ ആളുകൾ, അവർ പറയും അള്ളാഹുവിലേക്ക് നേരിട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യമല്ല. അതൊരിക്കലും വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും പിൻബലമുള്ള ഒരു വാദമല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മൾക്ക് ചോദിക്കാനുള്ളതൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുക, എല്ലാം ചോദിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഹദീസ് കഴിഞ്ഞ ക്ലാസ്, കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞില്ലേ, നമ്മുടെ ചെരുപ്പിന്റെ വാറിന്റെ വിഷയം വരെ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം, ഒക്കെ അള്ളാഹുവിനോട്. നമ്മുടെ തേട്ടങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയേണ്ടത് അള്ളാഹുവിനോട്. അങ്ങനെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനോട് മാത്രം നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പറയുന്ന അള്ളാഹുവിന്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറയാനുള്ള കാരണങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത്. അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ചാൽ അവൻ ഏറ്റവും വലിയ വഴികേടിലാണ് എന്ന് അള്ളാഹു പറഞ്ഞു സൂറത്തുൽ അഹ്കാഫിന്റെ 5-ാമത്തെ ആയത്തിൽ. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ അവന് ഉത്തരം ചെയ്യാൻ സാധിക്കാത്ത ആളുകളോട്, അള്ളാഹുവിന് പുറമെയുള്ള ആരാധ്യന്മാരോട് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴികേടിലായവൻ ആരുണ്ട് എന്ന് ചോദ്യം. ആരുമില്ല എന്നതിന്റെ അർത്ഥം അവനാണ് ഏറ്റവും വലിയ വഴികേടിലായവൻ. ഖിയാമത്ത് നാൾ വരെ അവർക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കുകയില്ല. അല്ലാഹു സൂറത്തുൽ ഫാത്തിറിലും അത് പറഞ്ഞു, ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലകും. നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല, ഇനി കേട്ടാൽ തന്നെ അവർക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കൂല. അവർക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കും. നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് നമ്മൾ തേടുന്നത്? ഉത്തരം കിട്ടാനല്ലേ? പക്ഷെ ഉത്തരം കിട്ടില്ല എന്നുള്ളത് അല്ലാഹു തആല കൃത്യമായി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാ. സൂറത്തുൽ അഹ്കാഫിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞു, വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവർ പ്രാർത്ഥിക്കുന്നത് പോലും അവരറിയുന്നില്ല. പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ, മഅബൂദുകൾ, മദ്ഉവുകൾ, ആരെയാണോ വിളിച്ചു തേടുന്നത് അവർ ഇവരുടെ പ്രാർത്ഥനയെ കുറിച്ച് അറിയുന്നു പോലുമില്ല. എന്നിട്ടല്ലേ ഉത്തരം കൊടുക്കുന്നത്, കേൾക്കുന്നത് പോലുമില്ല. അതുപോലെ ഉത്തരം കൊടുക്കാൻ അവർക്ക് സാധിക്കൂല, അവർ ഗഫ്ലത്തിലാണ്. അവരുടെ ദുആഇനെ തൊട്ട് അവർ അശ്രദ്ധരാണ്, അവർക്ക് അറിയില്ല എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ പല നിലക്ക് അല്ലാഹുവോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. 50 വജ്ഹിൽ വ്യത്യസ്തമായ രൂപത്തിൽ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് തെളിയിച്ചു പറയാൻ സാധിക്കും. അല്ലാഹു തആല സൂറത്തു അൽ മുഅ്മിനൂൻ അതിന്റെ 117-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, വമൻ യദുഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിന് പുറമെ മറ്റു ഇലാഹുകളെ, അല്ലാഹുവിന്റെ കൂടെ മറ്റു ഇലാഹുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ. അല്ലാഹുവിന്റെ കൂടെ എന്നുള്ള പ്രയോഗം നമ്മൾ മനസ്സിലാക്കണം. മഅല്ലാഹ്, അല്ലാഹുവിനെ ഒഴിവാക്കിയിട്ട് അല്ലാഹു അല്ലാത്ത മറ്റു ആരാധ്യന്മാരെ മാത്രം പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. മഅല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ, അല്ലാഹുവിനോട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന്റെ കൂടെ ഇലാഹൻ ആഖർ, മറ്റൊരു ഇലാഹിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ലാ ബുർഹാന ലഹു, അവർക്ക് യാതൊരു പ്രമാണവുമില്ല, തെളിവുമില്ല എന്ന് അല്ലാഹു പറഞ്ഞതാ. തെളിവില്ല, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ തെളിവില്ല. അത് തെളിവുണ്ടാക്കുന്ന ആളുകളുണ്ട്, അത് തെളിവില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നാൽ അല്ലാഹു അല്ലാത്ത ആളുകളോട് തേടാൻ തെളിവുണ്ട് എന്ന് നോക്കി നടക്കുന്ന ആളുകൾ, സഹോദരങ്ങളെ, അവർ വഴികേടിലേക്ക് കൊണ്ടുപോകുന്നവരാണ്. ലാ ബുർഹാന ലഹു ബിഹി, അതിന് യാതൊരു പ്രമാണവുമില്ല, തെളിവുമില്ല എന്ന് അല്ലാഹു തആല കൃത്യമായി പറഞ്ഞ കാര്യമാണ്, ഒരു തെളിവുമില്ല. എന്നാൽ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുവിനോട് മാത്രമേ ഖുൽ ഇന്നമാ അദുഉ റബ്ബി, എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ ദുആ ചെയ്യുകയുള്ളൂ എന്നുള്ള തെളിവുകൾ നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന് റസൂലുള്ള കൊടുത്ത ഉപദേശം നമ്മൾ കേട്ടിട്ടുണ്ടാകും. വൈദാ സഅൽത ഫസ്അലില്ല, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. വൈദസ്തഅൻത ഫസ്തഇൻ ബില്ല, നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക എന്ന് ഉപദേശിച്ചത് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നേട്ടം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഇസ്തിഗാസ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് യാതൊരു പ്രമാണവുമില്ല, തെളിവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യത്തിന് ഒരുപാട് തെളിവുകൾ നമ്മൾ പറഞ്ഞു. അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനും തെളിവുകൾ പറഞ്ഞു. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പറഞ്ഞതുപോലെ, ത്വാലിബുൽ ഹഖി യക്ഫീഹി ദലീൽ, സത്യം അന്വേഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു തെളിവ് കിട്ടിയാൽ മതി, ഒരു ആയത്ത് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒരു ഹദീസ് കിട്ടിയാൽ മതി. വസാഹിബുൽ ഹവാ, എന്നാൽ ഹവയുടെ ആളുകൾ, തന്നിഷ്ടപ്രകാരം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ലായക് ഫിഹി അൽബുദലീൽ, അവർക്ക് 1000 തെളിവ് കൊടുത്തിട്ടും കാര്യമില്ല, അവർക്ക് അംഗീകരിക്കാൻ സാധിക്കൂല. 1000 തെളിവ് കിട്ടിയിട്ടും കാര്യമില്ല, അവർക്ക് സാധിക്കൂല. സഹോദരങ്ങളെ, നമ്മൾ പറയുന്നത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നാണ്, അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്ന മഹത്തരമായ ഇബാദത്തിന്റെ ഫളായിലുകൾ നമ്മൾ പറഞ്ഞു, അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം നമ്മൾ പറയുന്നത്. അള്ളാഹു അല്ലാത്ത സൃഷ്ടികളോട് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ, അവരുടെ വില കുറച്ച് കാണിക്കലല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തൊക്കെ മഹത്വങ്ങളുണ്ട് അതൊക്കെ അംഗീകരിക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ നമ്മൾ കാഫിറായി പോകും. പക്ഷേ ആ മഹത്വത്തിൽ ഒരിക്കലും റസൂലിനോട് പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യമല്ല, അത് റസൂൾ ഏറ്റവും ശക്തമായി എതിർത്ത തിന്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നോക്ക്, ഒരു മനുഷ്യൻ അവന്റെ ജീവിതകാലം മൊത്തം അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്തു, അള്ളാഹു അല്ലാത്തൊരു സൃഷ്ടിയോടും ദുആ ചെയ്തില്ല, എന്താ അവന്റെ വിധി? അള്ളാഹു അല്ലാത്തവരോട് തേടണം, അതിന് ഇസ്തിഗാസ എന്ന ഓമന പേരിട്ട്, ഇസ്തിആന എന്ന ഓമന പേരിട്ട് അതിനെ വളച്ചൊടിക്കുന്ന ആളുകളോട് ചോദിക്കാം, ഞാൻ എന്റെ ജീവിതത്തിൽ അള്ളാഹുവോട് മാത്രം ദുആ ചെയ്തു, എന്റെ വിധി എന്താ? സംശയമുള്ള ആളുകൾ ചോദിക്കണം. അള്ളാഹു അല്ലാത്തൊരു സൃഷ്ടിയോട് ഞാൻ ചോദിച്ചില്ല, അള്ളാഹുവോട് മാത്രം ഞാൻ ദുആ ചെയ്തു, എന്റെ പ്രാർത്ഥനകളൊക്കെ അള്ളാഹുവിനോടാക്കി, എന്താ അവന്റെ വിധി? അവൻ വേശവനെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം, കൃത്യമായി പഠിക്കണം, വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. ഈ പ്രാർത്ഥന എന്നുള്ള വിഷയം ഇവിടെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഹക്കിലേക്ക് എത്താൻ സാധിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കണം. നമ്മൾ കൃത്യമായി പഠിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവർ കേൾക്കാത്തത് കൊണ്ടാണ്, അറിയാത്തത് കൊണ്ടാണ്, അവരുടെ ധാരണകൾ നമ്മൾ തിരുത്തി കൊടുക്കണം. നമ്മൾക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തൗഹീദിൽ ഒരു ചെറിയ പോറൽ പോലും നിൽക്കുന്നത് നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. ആ തൗഹീദ് നിലനിർത്തി മുവഹ്ഹിദായി മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശിർക്കിന്റെ വ്യത്യസ്തമായ വകഭേദങ്ങൾ ഒരിക്കലും നമ്മളിൽ സംഭവിക്കില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതിനാ വിഷയം കൃത്യമായി പഠിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ വളരെയധികം വ്യത്യസ്തമായ രൂപത്തിലെ പ്രയാസങ്ങളുണ്ട്, പ്രത്യേകിച്ച് മഴ കൊണ്ട്. മഴ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിഅമയാണ്, അനുഗ്രഹമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നന്ദി കെട്ടവനാണ്. മഴയില്ലെങ്കിൽ മഴയില്ല എന്ന് പരാതിയായിരിക്കും, മഴ കൂടിയാൽ മഴയെ കുറ്റം പറയുന്ന അവസ്ഥ. ഒരിക്കലും സത്യവിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. അള്ളാഹു തആലയുടെ നിർദ്ദേശപ്രകാരമാണ് മഴ വരുന്നത്. അള്ളാഹു നിശ്ചയിച്ചതാണത്. ഒരിക്കലും അള്ളാഹു നിശ്ചയിച്ചുവിട്ട അതിനെ നമ്മൾ കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സത്യവിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. മഴ കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, അള്ളാഹു ഈ മഴ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ നടത്തേണ്ടത്. മഴ വരുമ്പോ മുതിർന്ന ബി ഫളില്ലാഹി വറഹ്മത്തി, മഴ വരുമ്പോ നമ്മൾ ആ മഴ കിട്ടിക്കഴിഞ്ഞാൽ, മഴ തോർന്നതിന് ശേഷം അള്ളാഹുവിന്റെ ഫളിലിനെ നമ്മൾ ആ ഓർക്കണം. ഇങ്ങനെയാണ് മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുന്നത്തുകൾ നമ്മൾ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. ഒരിക്കലും മഴയെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ നശിച്ച മഴ, നാശം പിടിച്ച മഴ എന്ന വാക്ക്, അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഒരിക്കലും സത്യവിശ്വാസിയുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. അതുകൊണ്ട് പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ ആ പ്രയാസം നീക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അതിന്റെ ഖൈറിനെ ചോദിക്കുക, അതിന്റെ ഷെറിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുക. അള്ളാഹു തആല പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസം നീക്കി അള്ളാഹു തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.